ദക്ഷിണകാശി, രചന ശ്രീയനു, അവതരണം ഷാഹുൽ മലയും, എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി. കാശി വീട്ടിലെത്തിയതും അമ്മ പറഞ്ഞു, മോനെ ആ രജിസ്ട്രേഷന്റെ ആൾക്കാർ വിളിച്ചിരുന്നു, അവർക്ക് നാളെ തന്നെ നടത്തണമെന്ന് പറയുന്നു. നിന്നെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് എന്റെ ഫോണിലാ വിളിച്ച്. ഞാൻ ഡ്രൈവിയായിരുന്നു, തിരിച്ചു വിളിച്ചോളാം. നീ എങ്ങോട്ടാ പോയത്? അരുൺമോനും വിളിച്ചിരുന്നു, നിന്റെ ഫോൺ ഓഫാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം അമ്മേ, ഞാൻ അമ്മുവിനെ കാണാനാ പോയത്.
അമ്മുവിനെയോ?
അതെ അമ്മേ, അവള് വീട്ടു തടങ്കലിലാണ്. കാശി തനിക്കറിയാവുന്ന കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ നടന്ന സംഭവങ്ങളും. ഇത് കേട്ട ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ കാശിയോട് പറഞ്ഞു, എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് വേണം അമ്മുവിനെ, എന്റെ മരുമകളായി. കാശി അമ്മയുടെ കൈപിടിച്ച് വാക്കുകൊടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മയുടെ അമ്മുവിനൊരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഞാൻ കൈപിടിച്ചുകൊണ്ടൊരു അമ്മേ, എന്റെ ഭാര്യയായി. ഇത് അമ്മക്ക് കാശി തരുന്ന വാക്കാണ്. അമ്മ മകന്റെ മൂർത്താവിൽ ചുംബിച്ചു. കാശി അരുണിനെ വിളിച്ചു, നീ എവിടെയായിരുന്നു അളിയ? ഞാൻ കൽപ്പാതിവരുന്ന് പോയടാ. ഏ, ദക്ഷി ഇന്നലെ പോയലേ ഉള്ളൂ. ഓ, കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ?
അതല്ലടാ, അവള് വീട്ടു തടങ്കലിലാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് വീട്ടിലറിഞ്ഞു.
കാശി അരുണിനോടെല്ലാം വിശദമായി പറഞ്ഞു.
ഓഹോ, പ്രശ്നമാണല്ലോ മോനെ.
ഞാനാണെങ്കിൽ സ്ഥലത്തും ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റിയുടെ കൊമേഴ്സ് ടീച്ചേഴ്സ് ക്യാമ്പ് ഈ വരുന്ന 24-25 ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഒരു വർക്ക്ഷോപ്പ് പോലുള്ള പ്രോഗ്രാമാണ് മഞ്ചേരിയിൽ വെച്ച്. എനിക്കതിന് പോകണം. ഇന്നിപ്പോൾ 22 ആയില്ലേ?
ആ, നീ പോയിട്ട് വാ.
പിന്നെ നീ പറഞ്ഞു കേട്ടിടത്തോളം അവിടെ അപ്പോൾ ഒരു ജെന്റിൽമാനാണ്. പിന്നെ ബാക്കിയുള്ളവരെയാണ് മരിക്കേണ്ടത്. ആദ്യം അവളുടെ പാർട്ടിയെ കയ്യിലെടുക്കണം. അതിന് സമാധാനത്തിൻ്റെ പാതയാണ് നല്ലത്. വെട്ടുകുത്ത് അടിയിടി ഇതൊന്നും ആ കാര്യത്തിൽ വലപ്പോവില്ല. അവർ മനസ്സറിഞ്ഞ് അവൾ നിനക്ക് തരണം. അതിന് നീ അവരുടെ മനസ്സിൽ കയറി പറ്റണം. നീ ഇന്ന് പോയി കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിയത് നന്നായി. അവരുടെ വീക്ക്നെസ് തന്നെ കയറി പിടിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അതേസമയം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും.
മനസ്സിലായി അരുണേ? അതുതന്നെയാ എൻ്റെ ഉദ്ദേശവും. കാശി ഇനി അവിടെ പോയിട്ട് വരുമ്പോൾ എൻ്റെ കൂടെ അവളും ഉണ്ടാവും, എൻ്റെ ദക്ഷ.
അത് പറയുമ്പോൾ കാശിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഇതേ സമയം കൽപ്പാത്തി രഥോത്സവത്തിനായി അണിഞ്ഞൊരുങ്ങുകയാണ്. നാളെ കഴിഞ്ഞാൽ 1-ാം തീയതിയാണ്. 3 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവം പോലത്തെ ആഘോഷം. നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്ന രഥോത്സവം. കാശി സന്ദർശിച്ചു മടങ്ങിയ ഒരു സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ലി തന്നെയുണ്ട്. ശരിയാണ്, കാശിയിൽ പാതി കൽപ്പാത്തിയിൽ തന്നെയാണ് ഉള്ളത്. ദക്ഷ കാശിയുടെ പാതി. തെക്കിന്റെ വാരാണസി ഉത്സവലഹരിയിലാണ്. കൽപ്പാത്തിയിലെ ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് പ്രധാന ആഘോഷം. കൽപ്പാത്തിയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ നിന്നും എത്തുന്ന രഥങ്ങൾ ഇവിടെ വിശാലാക്ഷി ക്ഷേത്രത്തിന് സമീപമുള്ള തെരുവിൽ ഒന്നിച്ചു ചേരുന്നു. പിന്നീട് എല്ലാം ചേർന്ന് വലിയ സംഘമായി മുന്നോട്ടു പോകുന്നു. പ്രധാന രഥത്തിൽ ശിവനും ചെറിയ രഥങ്ങളിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാർ എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. മനോഹരമായി അലങ്കരിച്ച 6 രഥങ്ങളാണ് രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. 3 രഥങ്ങൾ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ്. വിശ്വനാഥനും വിശാലാക്ഷിക്കും ആദ്യ രഥവും 2-ാം രഥം ഗണപതിക്കും 3-ാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 3 രഥങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചതപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. പൂക്കൾ, കൊടികൾ, തോരണങ്ങൾ, കരിമ്പ്, തേങ്ങ തുടങ്ങിയവ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ചതായിരിക്കും ഓരോ രഥങ്ങളും. തെരുവുകളിലൂടെ രഥങ്ങൾ വലിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി 1000-ക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് തേര് വലിക്കുന്നത് ആരംഭിക്കുക. ആനയുടെ സഹായം ചില സമയങ്ങളിൽ തേര് തള്ളാൻ ആവശ്യം വരും. അതിനുവേണ്ടി ഒരാന തയ്യാറായിട്ടുണ്ടാവും. ഇന്ന് കൽപ്പാത്തി തേരിൻ്റെ 1-ാം ദിനമാണ്, അതായത് 1-ാം തേര്. എല്ലാവരും തേര് വലിക്കാൻ തയ്യാറായി നിന്നു. ദക്ഷ തേരിന് പോകാൻ തയ്യാറായിട്ട് ഇറങ്ങി. അത് കണ്ട അത്ത ചോദിച്ചു,
അമ്മു എങ്ങോട്ടാ?
തേര് വലിക്കാൻ?
നീ എങ്ങോട്ടും പോകുന്നില്ല, തേര് വലിക്കാൻ പോകുന്നു.
ആകാശ് വന്ന് അവളെ മുറിയിലാക്കി പൂട്ടി താക്കോൽ കയ്യിൽ വെച്ചു. പാട്ടിയുടെ മൗനാനുവാദം ഉള്ളതിനാൽ ആരും അവനെ ചോദ്യം ചെയ്തില്ല.
അമ്മു അവൾ അതിനുള്ളിലിരുന്ന് നെഞ്ചു പൊട്ടുമാറി ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോഴും അവളുടെ ഉള്ളിൽ കാശിയുടെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ വെറും ദക്ഷ, ഈ നാടും നഗരവും നോക്കി നിൽക്കെ നിന്നെ എന്റെ ഭാര്യയാക്കി കൊണ്ടുപോവാൻ ഞാൻ വരും.
2-ാം തീയതി അന്ന് ദക്ഷ ഒരുങ്ങിയില്ല. കാരണം പോവാൻ സാധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്നവൾ ജലപാനം പോലുമില്ലാതെ ഉപവാസമെടുത്തു. രാവിലെ വീണ വിളിച്ചിരുന്നു. ദക്ഷയെ വിളിച്ചിട്ടാത്തതിനാൽ അച്ചുവിൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. അവളുടെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ ഇന്ന് അത്യാവശ്യമായി എവിടെയോ പോകണമെന്നുള്ളതുകൊണ്ട് ചിലപ്പോഴേ അവർ തേര് കാണാൻ വരുന്നുള്ളൂ എന്ന് അവൾ അറിയിച്ചു. അമ്മ അവളെ നിർബന്ധിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല.
അവളെല്ലാം മൂളിക്കേട്ടു. അവളുടെ മനസ്സിൽ നിറയെ അവനായിരുന്നു കാശി. തേരിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ശ്രീനിവാസ് അയ്യരുടെ വീട്ടിൽ ഒരു വിരുന്നുകാരനെത്തി. ഖാദർ ഹുസൈൻ ഹാജി, ഹസീനയുടെ ഉപ്പ. ആ ഉപ്പ വന്നതും അയ്യർ ദക്ഷയെ അങ്ങോട്ട് വിളിച്ചു. എല്ലാവരും ഉണ്ട്. ഉപ്പ പറഞ്ഞു, മോളെ സീനയുടെ.
സീനുവോ? അവളിങ്ങോട്ട് വന്നിട്ടില്ല ഉപ്പ.
അവള് മോളെ കാണാൻ പോവാന്ന് പറഞ്ഞ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സമയം 7 മണിയായില്ലേ, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അവളുടെ കയ്യിലാണീ ഫോണും ഇല്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
ഇല്ലുപ്പ, അവളിവിടെ എത്തിയിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വന്നില്ലേ, അതിനുശേഷം അവളെ ഞാൻ കണ്ടിട്ടില്ല ഉപ്പ. അവളിന് ഫോണും വിളിച്ചിട്ടില്ല.
അപ്പ പറഞ്ഞു,
പിന്നെ അവൾ എങ്ങോട്ട് പോയി? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഏയ് ഇല്ല, നാളെ അവളൊരു കൂട്ടിൽ കാണാൻ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവള്,
ഉപ്പ ഞങ്ങളുടെ ഒപ്പം +2 പഠിച്ചവരേക്കൊന്ന് വിളിച്ചു നോക്കൂ, ഇവിടെ എൻ്റെ ഫോണിൽ നമ്പറുണ്ട്, ഞാൻ തരാം.
ഉപ്പ അവരെയും വിളിച്ച് അന്വേഷിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരമേ പറയാനുള്ളൂ, അവരാരും സീനുവിനെ കണ്ടിട്ടില്ല.
എന്നാലും ഈ കുട്ടി എങ്ങോട്ട് പോയി? നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലൊന്ന് അറിയിക്കാം. ഇപ്പോഴത്തെ കാലമല്ലേ, ആരെങ്കിലും അവളെ തട്ടിക്കൊണ്ടുപോയതോ മറ്റാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല.
അയ്യർ സീനുവിൻ്റെ ഉപ്പയോട് പറഞ്ഞു. ദക്ഷ അപ്പോഴും ചിന്തിച്ചു, ആരോടും പറയാതെ സീനു എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക.
കൽപ്പാത്തിയിലെ 3-ാം തീയതി നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രവാഹം കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളെ നിറച്ചു. ഇന്നാണ് ദേവരഥ സംഗമം. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ആ കാഴ്ച കണ്ടു തൊഴാൻ 10,000 എത്തും. കൽപ്പാത്തി എന്ന ദേവഭൂമിയിലെ ദേവരഥ സംഗമം കണ്ടു തൊഴാൻ 33 കോടി ദേവകളും എത്തുമെന്നാണ് സങ്കല്പം. ഇതേ സമയം ദക്ഷിണ ആകെ ടെൻഷനിലായിരുന്നു. ഒരു വശത്ത് നാളെയും മറ്റന്നാളും നടക്കാനിരിക്കുന്ന അവളും ആകാശുമായുള്ള വിവാഹത്തിന് ടെൻഷൻ, മറുവശത്ത് സീനുവിന്റെ തിരോധാനം. ഇന്നെങ്കിലും കാശി വന്നില്ലെങ്കിൽ വയ്യ, ആകാശിന് മുന്നിൽ താരികെട്ടാനായി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ. അതിലും ഭേദം മരണം തന്നെയാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. കൽപ്പാത്തിയിലെ വീഥികളിൽ രഥങ്ങൾ ഉരുളാൻ തുടങ്ങി. ത്രിസന്ധിയോടടുത്താണ് ദേവരഥ സംഗമം. അതിനിനി 1 മണിക്കൂറേയുള്ളൂ. ദക്ഷ വാതിൽ മുട്ടി വിളിച്ചു. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ആകാശ് വാതിലിന് പുറത്തുനിന്ന് അവളോട് പറഞ്ഞു,
തുറക്കില്ല അമ്മു, നീ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.
പ്ലീസ് ആകാശ്, എനിക്ക് ദേവരഥ സംഗമം കണ്ട് തൊഴണം. ആകാശ് തേര് വലിക്കണം.
അവൾ കെഞ്ചി പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആദ്യം വന്നു,
ആകാശ് വാതിലോർക്ക്.
അണ്ണാ ഇവള്
വാതിലോർക്കാനാ പറഞ്ഞേ?
ആകാശ് നിഷേധഭാവത്തിൽ തലയാട്ടി. ഇത് കണ്ട ആദി ആകാശിന്റെ കവിളിൽ ആഞ്ഞടിച്ചു, വാതിൽ തുറന്നു കൊടുത്തു. ദക്ഷ വേഗം താഴേക്ക് ഓടി. അത്ത അവളെ തടഞ്ഞു,
പ്ലീസ് അത്ത, പ്ലീസ് പാട്ടി, ഞാനൊന്ന് പോയി തൊഴുതു വരട്ടെ.
വേണ്ട, നീ ഇപ്പൊ പോവണ്ട, അത്ത പറഞ്ഞു.
പാട്ടി പ്ലീസ്, ഞാൻ തൊഴുതിട്ട് വേഗം വരാം.
അവൾ പാട്ടിയോട് കെഞ്ചി. യാതൊരു പ്രതികരണവുമില്ലാതെ പാട്ടി നിന്നു. ദക്ഷ ശ്രീനിവാസ് അയ്യരുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു,
അപ്പ ഞാനൊന്ന് പോയി തൊഴുതിട്ട് വരാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കാം അപ്പ, പ്ലീസ് അപ്പ.
അവളുടെ കണ്ണുനീർ അദ്ദേഹത്തിന്റെ പാദങ്ങളെ കഴുകി. അദ്ദേഹം മകളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
മോള് പോയിട്ടു വാ.
ചീനു ഇവള്?
നിർത്തു അമ്മ, അവളൊന്ന് പോയി തൊഴുതിട്ട് വരട്ടെ. അവൾ പറഞ്ഞ നിങ്ങൾ കേട്ടതല്ലേ, നമ്മൾ പറയുന്ന അനുസരിക്കുന്നു. എന്റെ മോളുടെ ഈ ഒരു ആഗ്രഹങ്ങളും എനിക്ക് നിറവേറ്റണം. അമ്മ എതിര് പറയരുത്.
പാട്ടി പിന്നെയൊന്നും പറഞ്ഞില്ല. ദക്ഷ പുറത്തേക്ക് ഓടാൻ നിന്നു. ആകാശ് അവളെ തടഞ്ഞു.
അവള് പോയി തൊഴുതിട്ട് വരട്ടെ, കൂടെ നമ്മളും പോവും.
പാട്ടിയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി രഥത്തിനടുത്തേക്ക് നടന്നു. തിക്കിലും തിരക്കിലും മുന്തിത്തള്ളി അവർ നടന്നു നീങ്ങി. രഥത്തിനടുത്തെത്തിയ ദക്ഷ കയറി പിടിച്ചു വലിക്കാൻ കൂടി തുടങ്ങി. അപ്പോൾ അവളുടെ ഉള്ളു നിറയെ കാശിയായിരുന്നു. തേരിലിരിക്കുന്ന വിശാലാക്ഷി ദേവിയെയും വിശ്വനാഥ സ്വാമിയെയും നോക്കി അവൾ പ്രാർത്ഥിച്ചു,
എൻ്റെ കഴുത്തിലൊരു താരി വീഴുന്നെങ്കിൽ അതെൻ്റെ സാറിൻ്റെ ആയിരിക്കണേ.
രഥം കൽപ്പാത്തിയിലെ കല്ലുപാകിയ വീതിയിലൂടെ ഇരമ്പൽ ശബ്ദത്തോടെ നിരങ്ങി. കയറു വലിച്ചു വലിച്ച് ദക്ഷയുടെ കൈയുരഞ്ഞു പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു. വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിനോട് അടുത്ത് വളവിലെത്തിയതും രഥം നിന്നു. ഇനിയുള്ള വളവിൽ രഥം നീക്കാൻ ആന തന്നെ വേണം. ആനയാകട്ടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പാപ്പാൻ എത്ര പറഞ്ഞിട്ടും ആന നിന്ന നിൽപ്പിലാണ്. ആളുകളുടെ മുഖത്ത് പരിഭ്രാന്തി വരുന്നു.
എന്തോ അഹിതം നടന്നിട്ടുണ്ട്, കണ്ടില്ലേ തേര് നീങ്ങാത്തത്.
അവർ പരസ്പരം അടക്കം പറഞ്ഞു. ത്രിസന്ധിക്ക് മുമ്പ് രഥങ്ങളെല്ലാം സന്ധിക്കണം. ദക്ഷയും മറ്റുള്ളവരും ആഞ്ഞു വരിച്ചു. രഥം 1 അടി മുന്നോട്ട് നീങ്ങിയില്ല. പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. കാവി മുണ്ടാണ് വേഷം. മാറിൽ പറ്റിക്കിടക്കുന്ന പൂണൂലിൽ നിന്ന് അവൻ ബ്രാഹ്മണകുലജാതനാണെന്ന് വ്യക്തമാണ്. അവൻ നേരെ രഥത്തിനടുത്തേക്ക് നീങ്ങി ദക്ഷയുടെ അടുത്ത് പോയി നിന്ന് കയറി പിടിച്ച് വലിക്കാൻ തുടങ്ങി.
സാർ,
ദക്ഷ അവനെ നോക്കി പറഞ്ഞു,
കാശി.
ഇതെല്ലാം കണ്ടു നിന്ന പാട്ടിയുടെയും മറ്റുള്ളവരുടെയും നാവിൽ നിന്ന് അവന്റെ പേര് തിരിഞ്ഞു.
അതെ, അതവനായിരുന്നു കാശി, കാശിനാഥ്.
പെട്ടെന്ന് ആന എന്തോ ഒരു ഉൾപ്രേരണ തോന്നിയ പോലെ രഥം തള്ളി നീക്കാൻ തുടങ്ങി. കാശി ദക്ഷയെ നോക്കി പുഞ്ചിരിച്ചു.
ഹര 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 മഹാദേവ,
അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു. ചുറ്റുമുള്ളവർ അത് ഏറ്റുപറഞ്ഞു. മഹാദേവനെയും പാർവതീദേവിയെയും വഹിച്ചുകൊണ്ടുള്ള രഥത്തിന്റെ ഉരുക്കു ചക്രങ്ങൾ ചലിച്ചു തുടങ്ങി. വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ ഒരാക്കത്തോടെ രഥം വന്നു നിന്നു. ആ ഉലച്ചിലിൽ ദേവിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മഞ്ഞച്ചരടിൽ കോത്തിരുന്ന ഒരു താലി താഴെ വീണു. കാശി അത് ഉരിഞ്ഞെടുത്തു. ഇരുകൈയിലും ആ താലി പിടിച്ച് അവൻ ദക്ഷയുടെ പാട്ടിയെ അപ്പയെ അമ്മയെയും നോക്കി. അവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാട്ടിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തൊട്ടപ്പുറത്ത് നിന്ന ലക്ഷ്മിയമ്മ മകന് തലയാട്ടി അനുവാദം നൽകി. കാശി ആ താലിയെടുത്ത് ദക്ഷയുടെ നേരെ നടന്നു. അവളുടെ കഴുത്തിൽ അത് കെട്ടിക്കൊടുത്തു. ദക്ഷയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. കാശി അവളെ മാറോട് ചേർത്തു. അവൻ ദക്ഷയോട് പറഞ്ഞു,
ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു ദക്ഷ. ഈ നാട് മുഴുവൻ സാക്ഷിയാക്കി ഞാൻ നിന്നെ എൻ്റെ ഭാര്യയാക്കി.
കാശി അവൻ്റെ വാക്ക് പാലിച്ചു. നാടും നഗരവും മാത്രമല്ല 33 കോടി ദൈവങ്ങളെയും സർവോപരി സാക്ഷാൽ വിശ്വനാഥ സ്വാമിയെയും വിശാലാക്ഷി ദേവിയെയും സാക്ഷി നിർത്തി അവൻ ദക്ഷയെ തൻ്റെ പാതിയാക്കി. കാശിയും അവൻ്റെ ദക്ഷയും ഒന്നിച്ചു നിന്ന് ദേവരഥ സംഗമം കണ്ണുനിറയെ കണ്ട് തൊഴുതു. കാശി ദക്ഷയെയും കൂട്ടി പാട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പാട്ടി കാശിയെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. അവർ ഇരുവരും അപ്പയുടെയും അമ്മയുടെയും ലക്ഷ്മിയമ്മയുടെയും അനുഗ്രഹം വാങ്ങി. ഇതിനെല്ലാം സാക്ഷിയായി കൽപ്പാത്തിയിലെ ജനക്കൂട്ടവും. പാട്ടി അവരെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലെത്തിയ പാട്ടി അച്ചുവിനോട് ആരതിത്തട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അച്ചു വേഗം ആരതിത്തട്ട് കൊണ്ടുവന്നു. പാട്ടി അതിലെ കർപ്പൂരം കത്തിച്ച് കാശിയെയും ദക്ഷയെയും ആരതി ഒഴിഞ്ഞു. മഞ്ഞൾക്കുറിയെടുത്ത് രണ്ടാളെയും തൊടുവിച്ചു. ആരതി തട്ടിലെ സിന്ദൂരം ചൂണ്ടി പാട്ടി കാശിയോട് ദക്ഷയ്ക്ക് തൊട്ടുകൊടുക്കാൻ പറഞ്ഞു. കാശി സിന്ദൂരമെടുത്ത് ദക്ഷയുടെ സീമന്തരേഖയിൽ അണിയിച്ചു. രണ്ടുപേരും വലതുകാൽ വെച്ച് അകത്തേ കയറി. പിന്നാലെ മറ്റുള്ളവരും. പാട്ടി ആകാശിനോട് പറഞ്ഞു,
കഴിഞ്ഞതെല്ലാം ഞാൻ ക്ഷമിച്ചു. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് അച്ചുവിനെയും കല്യാണം കഴിച്ച് ജീവിക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം.
ഇത് കേട്ട ആദി പാട്ടിയോട് പറഞ്ഞു, ഇവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി ഇവൻ അച്ചുവിനെ കൊടുക്കണോ? പാട്ടി,
അച്ചു നീ പറ, എന്താ നിന്റെ തീരുമാനം?
എനിക്കിപ്പോഴും ആകാശം തന്നെ ഇഷ്ടമാണ്. ഇത് കേട്ട ആകാശിന്റെ കണ്ണുകൾ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. അച്ചുവിനെ പറഞ്ഞു പറ്റിച്ചിട്ടും അവൾ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോന്നോർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. കാശി ആകാശിനെ ചേർത്ത് നിർത്തി പറഞ്ഞു,
നോക്ക് ആകാശ്, നിന്നെ ഞാൻ എൻ്റെ അനിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നിന്നെ തല്ലിയത്
അനിയൻ തെറ്റിയതപ്പോ ഒരേട്ടൻ ശിക്ഷിച്ചതായി കണ്ട് മറന്നേക്ക്. ആകാശ് കാശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു,
സോറി കാശിയേട്ടാ, സോറി.
രണ്ടുപേരെയും കണ്ടിരുന്ന അപ്പു പറഞ്ഞു, രണ്ട് കാശിമാരെ ഇപ്പൊ കണ്ട ഒരമ്മ പറ്റ അളിയന്മാരെന്നെ പറയൂ. ഇത് കേട്ടിരുന്നവരൊക്കെ ചിരിച്ചു. നാളെ ആദിയുടെ നിശ്ചയത്തിനൊപ്പം ആകാശിന്റെയും അച്ഛൻ്റെയും നിശ്ചയം നടത്താമെന്ന് പാട്ടി പറഞ്ഞു. കല്യാണം പിന്നീട് സൗകര്യം പോലെ. ഇത് കേട്ട ശ്രീനിവാസ അയ്യർ പറഞ്ഞു,
അതിനു മുമ്പ് കാശിയുടെയും അമ്മുവിൻ്റെയും വിവാഹം ആചാരപ്രകാരം നടത്തണം. ഇനി അതിൻ്റെ ആവശ്യമില്ല ചെയ്യുന്നു. അവരൊന്നായത് സാക്ഷാൽ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയുടെ സന്നിധിയിൽ വെച്ചാ. അതിൽ പരം ഭാഗ്യം കിട്ടാനില്ല.
എല്ലാവരും പാട്ടിയുടെ അഭിപ്രായത്തോട് അനുകൂലിച്ചു. രാത്രി കാശി ദക്ഷയെക്കാത്ത് മുറിയിലിരിപ്പാണ്. ദക്ഷ സാധാരണ പോലെ ഒരു ചുരിദാറുമിട്ട് മുറിയിലേക്ക് വന്നു. ഇത് കണ്ട് കാശി ചോദിച്ചു,
നീ എന്താ ഈ വേഷത്തില്?
ദക്ഷ തന്റെ വേഷത്തിലേക്ക് നോക്കി ചോദിച്ചു, ഇതിനെന്താ കുഴപ്പം?
ഇടി ഉണ്ടക്കണി പട്ടത്തി, ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ.
ഇടിയൻ കാശിയുടെ ആഗ്രഹം കൊള്ളാം. ഇത് കേട്ട കാശി അവൾ വലിച്ച് ദേഹത്തേക്ക് ഇട്ടു.
ഈ ഇടിയൻ കാശി ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ.
സർ, ഞാൻ
അറിയാൻ പണേ. സീനുവിന്റെ കാര്യമല്ലേ, നേരെ ഒന്ന് വിളിത്തോട്ടെ, നമുക്ക് അന്വേഷിക്കാം. എന്നിട്ട് മതി നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം.
കാശി തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലെന്നോർത്ത് ദക്ഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് കണ്ട കാശി പറഞ്ഞു,
ഇതെന്താ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് നടക്കുന്നില്ലെന്ന് പറഞ്ഞതിന്റെ സങ്കടം കൊണ്ടാണോ
നീ കരയുന്ന? അല്ല സാർ, എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ടാണ്. കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു,
നീ എൻ്റെ ജീവനാണ് ദക്ഷ. ആ നിന്നെ ഞാനല്ലാതെ പിന്നെ ആര് മനസ്സിലാക്കാനാണ്?
ദക്ഷ അവനെ മുറുകെ പുണർന്നു. പിറ്റേന്ന് രാവിലെ എല്ലാവരും നിശ്ചയം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവാനിറങ്ങി. കൽപ്പാത്തിലെ ഒരു മണ്ഡപത്തിൽ വെച്ചാണ് നിശ്ചയം. ആദിയുടെ ഭാവി വധ അപർണയും കൂട്ടരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും പോവാനിറങ്ങിയതും ഒരു പോലീസ് ജീപ്പ് മുറ്റത്ത് വന്നു നിന്നു. പിന്നാലെ കാദറു സിൻഹാജിയുടെ കാറും. പോലീസ് ജീപ്പിൽ നിന്നിറങ്ങിയ SI കാശിയുടെയും ദക്ഷിണയും അടുത്തേക്ക് വന്നു. SI പറഞ്ഞു,
ഞാൻ രമേഷ് ബാബു, ഇവിടുത്തെ SI ആണ്. കുട്ടിയല്ലേ അസീന കാദറിന്റെ കൂട്ടുകാരി ദക്ഷിണ?
അതെ സർ, അവളെ പറ്റി വല്ല വിവരവും?
ആ കുട്ടി ഇന്നലെ ടൗൺ സ്റ്റാൻഡിൽ വെച്ച് കണ്ടവരുണ്ട്. തൃശൂർ ബസ്സിൽ കയറിപ്പോയി എന്നാണ് അറിവ്. ആ കുട്ടിക്ക് വല്ല അഫയറും?
അവൾക്ക് ആരോടും അങ്ങനെയൊന്നും ഇല്ല സർ. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട് വീണയുടെ ഏട്ടൻ പ്രവീണ് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിരുന്നു.
ആ, അയാളുടെ ഡീറ്റെയിൽസ് പറയൂ.
പ്രവീൺ കുമാർ ബാംഗ്ലൂരിൽ കമ്പനിയിലാണ് ജോലി, ഇപ്പം നാട്ടിലുണ്ട്. കാശി പ്രവീയുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. എസ് ഐ സീനുവിൻ്റെ ഉപ്പയോട് അങ്ങോട്ട് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവർ വണ്ടിയിൽ കയറാനിറങ്ങിയതും ഒരു വെള്ള സ്വിഫ്റ്റ് കാർ മുന്നിൽ വന്ന് നിന്നു. അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് പ്രവീൺ പുറത്തിറങ്ങി. ഇതാണ് സർ പ്രവീയേട്ടൻ, ദക്ഷ പറഞ്ഞു. പ്രവീൺ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അതിൽ നിന്നും വധുവിൻ്റെ വേഷത്തിൽ സീനു പുറത്തേക്ക് ഇറങ്ങി. അവളുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, കഴുത്തിൽ പൂമാലൊക്കെയുണ്ട്.
ഉപ്പ, എൻ്റെ കല്യാണം കഴിഞ്ഞു ഉപ്പ,
സീനു ഉപ്പയോട് പറഞ്ഞു. എടാ പ്രവീൺ നീ, കാശി പ്രവീ നോക്കി പറഞ്ഞു.
നോക്കണ്ട, ഇതിൻ്റെ ഉത്തരവാദി ഞാനല്ല, പുറകിലുണ്ട്.
അപ്പോഴേക്കും ബാക്ക് ഡോർ തുറന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. അയാളെ കണ്ട കാശിയും ദക്ഷയും പരസ്പരം നോക്കി വാ പൊളിച്ചു നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.